കസ്വത മിതത്വം കാണിക്കുന്നതിനാണ് കസ്വത എന്ന് പ്രയോഗിക്കും. കസ്വത യഖുസീദു വഖുസീദ് നമ്പറാണ്, കൽപ്പനയാണ്, നീ മിതത്വം കാണിക്കണം. തവസ്വത് എന്നാണ്. ഫി മഷീക മഷ നടന്നു, ഫി മഷീഖ് മഷി നടത്തം, നിന്റെ നടത്തത്തിൽ നീ മിതത്വം കാണിക്കണം. വഖുദുൽ ഗള്ള കുറക്കുക അല്ലെങ്കിൽ താഴ്ത്തുക, അതൊക്കെയാണ്. ഇഹ്ഫിൽ എന്നാണ്, വഖുദുൽ ഇഹ്ഫിൽ ഗള്ള താഴ്ത്തുക എന്നാണ്, അല്ലെങ്കിൽ ചുരുക്കുക കുറക്കുക. നീ താഴ്ത്തുകയും ചെയ്യണം. മിൻ സൗത്ത്, സൗത്ത് ശബ്ദം, നിന്റെ ശബ്ദം. അപ്പൊ നടത്തത്തിൽ മിതത്വം കാണിക്കണം, ശബ്ദം ചുരുക്കുകയും ചെയ്യണം. കാരണം ഇന്ന അൻകർ അല്ല സ്വാദ്, ഇന്ന തീർച്ചയായും അൻകർ ഏറ്റവും വെറുപ്പായതാണ്, അഖബഹ് എന്നാണ്. അൻകർ അഖബഹ് അല്ലെങ്കിൽ അഫ്ലാൾ, ഏറ്റവും മോശമായത് അല്ലെങ്കിൽ ഏറ്റവും വെറുപ്പായത്. സൗത്തിന്റെ ജം ആണ് അസ്വാദ്, ശബ്ദങ്ങൾ. ശബ്ദങ്ങളിൽ ഏറ്റവും വെറുപ്പായത്, ഏറ്റവും മോശമായത്, ഏറ്റവും വൃത്തികെട്ടത് ഏതാണ്? സൗത്തുൽ ഹമീർ. ഹമീർ ഹിമാർ, ഹിമാറിന്റെ ജം ആണ് ഹമീർ, കഴുതകളുടെ അല്ലെങ്കിൽ കഴുത എന്ന് പറഞ്ഞാൽ മതി. സൗത്തുൽ ഹമീർ, അത് കഴുതയുടെ ശബ്ദം തന്നെയാവും. അപ്പൊ ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് അത് കഴുതയുടെ ശബ്ദമാണ്. അതാണ് പത്തൊമ്പതാമതായത്. എന്റെ അർത്ഥം മനസ്സിലാക്കുക. ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് വരിക. ഇതിന്റെ വിശദീകരണം വിശുദ്ധ ഖുർആനിലെ വേറെ ചില ആയത്തുകൾ വന്നിട്ടുണ്ട്. ഒന്ന് 25-ാമത്തെ ആയത്ത് ഫുർഖാനില് ഇതിന്റെ ഷറഹ് വന്നിട്ടുള്ളത് ഇബാദുർ റഹ്മാൻ ലദീനെ അംശൂന അലൽ അർളി ഹൗന എന്ന് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ മതി. അപ്പൊ ഈ നടത്തം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ചില തഫ്സീറുകളാണ് ഈ ആയത്തുകൾ വന്നിട്ടുള്ളത്. അവ പരമകാരുണ്യകന്റെ അടിമകൾ ഭൂമിയിലൂടെ വിനയത്തോടു കൂടി നടക്കുന്നവരായിരിക്കും. ഇവിടെ ഹൗന എന്ന പ്രയോഗിച്ചിട്ടുള്ളത്, യംശൂന, അവർ നടക്കുന്നവരായിരിക്കും. അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ വിനയത്തോടു കൂടി നടക്കുന്നവരായിരിക്കും. ഇതിന്റെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചവൻ ഒരായത്ത് കിട്ടി, അതിന്റെ തഫ്സീറായിട്ട് അവർ വിനയത്തോടു കൂടി നടക്കും എന്നുള്ളത് കിട്ടി. അതേപോലെ തന്നെ മറ്റൊരായത്ത് വന്നിട്ടുള്ളത് ഇസ്രായേലാണ്, 37-ാമത്തെ ആയത്ത്. വലാ തംഷിഫിൽ അർളി മറഹ, ഭൂമിയിലൂടെ അഹങ്കരിച്ചുകൊണ്ട് നടക്കരുത്. കാരണം ഇന്നക്കലൻ തഹ്രീക്കൽ അർള, നിനക്കൊരിക്കലും ഭൂമിയെ പിളർത്താനാകില്ല. വലൻ തബുലകൽ ജിബാല തൂല, പർവ്വതങ്ങളോടൊപ്പം എത്താനും കഴിയില്ല. അതിനോട് സമാധാനം, അതിന്റെ ഉയരത്തിലെത്താനോ നിനക്ക് കഴിയില്ല. അപ്പൊ അങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നടക്കണം. അപ്പൊ ഭൂമിയെ ഒരിക്കലും നിനക്ക് പിളർത്താൻ കഴിയില്ല, നീ പിളർത്തുകയില്ല തന്നെ. അതേപോലെ തന്നെ നിനക്കൊരിക്കലും പർവ്വതങ്ങളോട് അത്ര ഉയരത്തിലെത്താനും കഴിയില്ല. അപ്പൊ അതിന്റെ തഫ്സീറുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കാം. ഇസ്രായേലായത് അതിന്റെ ഒരു വിശദീകരണം തന്നെയാണ് സൂറത്തു ലുഖ്മാനിലെ ഈ ആയത്തും വന്നിട്ടുള്ളത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഒരു നടത്തത്തിൽ ഒരു മിതത്വം കാണിക്കണം എന്നാണ് പറഞ്ഞത്. കിബറിനെ നടത്തം നടക്കരുത് എന്നുള്ളതാണ്. എന്നിട്ട് പറയണ ആ നടത്തം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വിശദീകരിച്ചിട്ട് പറയണേ. ഇബ്നു കസീർ വിശദീകരിക്കുന്നതിന്റെ മുമ്പ് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, നീ നടക്കേണ്ടത് എങ്ങനെയാണ്? തവസ്സത്ത് ഫിഹി ബൈന ദബീബി വൽ ഇസ്രായി, ഇതാണ് അതിന്റെ ചുരുക്കം. വക്സിദ് ഫി മഷീഖ് എന്നുള്ളതിന്റെ ചുരുക്കതാണ്. നീ നടത്തൊരു മിതമായ രൂപത്തിലായിരിക്കണം. ബൈന ദബീബി വൽ ഇസ്രായി, അതിവേഗത്തിൽ നടക്കരുത്. അതേപോലെ തന്നെ എണ്ണുകൊണ്ട് നടക്കരുത്, വളരെ സാവധാനത്തിൽ, അങ്ങനെയും നടക്കരുത്. അലൈക സക്കീന വൽ വഖാർ, നടത്തത്തിൽ എന്ത് വേണം? ഒരു ഒതുക്കം വേണം, ഒരു ഗാംഭീര്യം വേണം. വളരെ സാവധാനത്തിലല്ല, വളരെ വേഗത്തിൽ നടക്കരുത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതാണ് എന്ത്? വക്സിദ് ഫി മഷീഖ്, നടത്തത്തിൽ മിതത്വം കാണിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും എന്താണ്, ഒരു മധ്യമ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പൊ ഇവിടെ അത് തന്നെയാണ്, വളരെ സാവധാനത്തിലും അല്ല, വളരെ വേഗതയിലും അല്ല. അപ്പൊ നടത്തത്തിൽ ഒരു മുസ്ലിം പാലിക്കേണ്ട മര്യാദകൾ പോലും ആദാബുകൾ പോലും സുന്നത്തുകൾ പോലും വിശദീകരിക്കേണ്ട നടത്തം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് പറയണേ, യാനി ലാ തദിബ് ദബീബൻ വാന്റെ തംഷി, നീ നടക്കുമ്പോൾ എഴുകൊണ്ട് നടക്കരുത്, വളരെ സാവധാനത്തിൽ പതുക്കെ നടക്കരുത്. വലാ ദുസ്രീ സുറാത്തൻ തഹല്ലബിൽ മുറുവ, ഒരു പുരുഷത്വം ഇല്ലാതെ പിന്നെ എന്താകരുത്, ആ രൂപത്തിൽ നടക്കരുത്. വളരെ അതിവേഗത്തിൽ നടക്കരുത്, വളരെ സാവധാനത്തിൽ നടക്കരുത്. എന്നിട്ട് പറയാണ്, കുവ്വത്തോടു കൂടി നശാത്തോടു കൂടിയിട്ട് നടക്കണം. ഒരു നടക്കുമ്പോൾ എന്ത് വേണം? ഒരു ശക്തിയോട് കൂടിയിട്ട് നടക്കണം, ഒരു ഉന്മേഷത്തോട് കൂടിയിട്ട് നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നതുപോലെ. ഇബ്നു നസീറിന്റെ തഫ്സീർ അല്ല, ഇബ്നു നസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ഞാനത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. ആ രൂപത്തിലായിരിക്കാൻ നടക്കണം, ഒരു കുവ്വത്തോടാണെന്ന്, ഒരു കുവ്വത്തോട് കൂടിയിട്ട് നടക്കണം എന്നാ പറഞ്ഞത്. നടക്കുമ്പോൾ എന്ത് വേണം? ഒരു ഉന്മേഷം വേണം. അതാണ് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അപ്പൊ നമ്മൾ നടത്തത്തിൽ പോലും എന്ത് വേണം? ഒരു കുവ്വത്ത് കാണിക്കണം എന്നുള്ളതാണ്. ഇബ്നു കസീർ ഇതിനെ വിശദീകരിച്ചിട്ട് പറയണ, അവര് നടത്തത്തിൽ മിതത്വം കാണിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി നടക്കരുത് എന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം വരൈശൽ മുറാദു അന്നഹു യംശൂനക്കൽ മർള മിന തസ്വാനി തസന്നുവൻ വരിയാൻ. രോഗികളെ പോലെ നടക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചില ആൾക്കാരുടെ നടത്തം കണ്ടാല് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ നടക്കുന്നത് പോലെയാണ്. അങ്ങനെ ഒരു മുസ്ലിം നടക്കരുത്. അപ്പൊ നടത്തത്തിൽ പോലും മുസ്ലിമിന്റെ ഒരു കുവത്ത് കാണിക്കണം. രോഗികളെ പോലെ നടക്കരുത്. ഒരു കൃത്രിമത്വം കാണിച്ചുകൊണ്ട് നടക്കുക, അതേപോലെ തന്നെ റിയാദ് കാണിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ അങ്ങനെ രോഗികളെ പോലെ നടക്കുക, നടത്തത്തിൽ കൃത്രിമത്വം കാണിക്കുക. അങ്ങനെയല്ല, അതല്ല ഇതിന്റെ അർത്ഥം. അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഫഖദ് കാന സയ്യിദ് വലദി ആദം ഇദാ മഷാ കഅന്നമാ യൻഹത്തു മിൻ സബബിഹി കഅന്നമാ അർളു തുതുവാലഹു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തത്തെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ടോ? ഞാൻ ആ ഹദീസുകളിലേക്ക് പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തത്തെ കുറിച്ച് എങ്ങനെ വന്നിട്ടുള്ളത് ചോദിച്ചാല്, ഒരു മുകളിൽ നിന്ന് താഴ്ഭാഗത്ത്, ഒരു ഉയർന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോ എങ്ങനെയാണ് നടക്കുക, അതേപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തം എന്നുള്ളതാണ്. താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് പോലെ ആയിരിക്കും നടക്കുക. അതായത് മുൻഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു കയറ്റത്തിൽ നിന്ന് വറക്കത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നടക്കുന്നത് പോലെയുള്ള നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാറുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ വിശദീകരണങ്ങൾ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്, ഞാനത് അതിലേക്ക് പോകുന്നില്ല. വഖദ് കരീഹ ബഅലു സലഫിയൽ മഷ്യ ബിതളഅഫിം വതസന്നുയ്. ഇങ്ങനെ ഈ കൃത്രിമത്വം കാണിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ദുർബലത അഭിനയിച്ചുകൊണ്ട് നടക്കുക, അതിനെ സലഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെറുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇബ്നു മർദി അല്ല ഉമർ റളിയല്ലാഹു അൻഹുള്ള ഒരു അസർ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ സാവധാനത്തിൽ നടക്കുന്നത് ഉമർ റളിയല്ലാഹു കണ്ടു. ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ നടക്കണം. ഉമർ റളിയല്ലാഹു ചോദിച്ചു, മാ ബാലക്, ആൻത മരീദൻ, നീ രോഗിയാണോ? ചോദിച്ചു. ഇതെന്തൊരു നടത്താം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ രോഗിയൊന്നുമല്ല എന്ന് പറഞ്ഞു. വാമർഹാൻ എംഷബി കുവത്തിൻ, മുറലില്ലാഹു പറഞ്ഞു കുവ്വത്തോട് കൂടിയിട്ട് നടക്കുന്നു പറഞ്ഞു. നടത്തത്തിൽ ഒരു ശക്തി ഉണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നടത്തത്തിൽ അത് കാണണം. എന്നിട്ട് മുറലില്ലാഹു അയാളോട് കൽപ്പിച്ചു എന്നാണ്, നീ ഒരു നടക്കുമ്പോൾ എന്തുവാണ് ഒരു കുവ്വത്ത് കാണിക്കണം. അപ്പൊ അയാളുടെ ചോദ്യം ചോദിച്ചത് കണ്ടോ, നീ എന്താ രോഗിയാണെന്നോ ചോദിച്ചത്. അപ്പൊ വിനയത്തോടു കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി നടക്കരുത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വക്സുദി ഫീ മഷീക്ക നടത്തത്തിൽ മിതത്വം കാണിക്കണം എന്ന് പറഞ്ഞാൽ രോഗികളെ പോലെ നടക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ എഴുഞ്ഞുകൊണ്ട് വളരെ പതുക്കെ നടക്കുന്നല്ല, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നടക്കാന്നുള്ളതല്ല. എന്നിട്ട് വേറെ ചില ഹദീസുകളൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്, അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പൊ അത് ഈ നടത്തത്തിൽ പോലും എന്ത് കാണിക്കണം? ഒരു കുവ്വത്ത് കാണിക്കണം, അതിന്റെ ഒരു ശക്തി കാണിക്കണം. ദുർബല വളരെ സാവധാനത്തിലും അല്ല, എന്നാൽ വളരെ വേഗത്തിലും അല്ല നടക്കേണ്ടത്. അപ്പൊ അതൊക്കെയാണ് അതിന് മനസ്സിലാകുന്നത്. അപ്പൊ എന്താണെങ്കിലും എന്ത് വരാൻ പാടില്ല? കിബർ വരാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ നടത്തത്തിൽ പോലും അവന്റേതായ ഒരു 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 ഗാംഭീര്യം, ഒരു കുവ്വത്ത് അവൻ കാണിക്കേണ്ടതാണ്. അപ്പൊ ഈ നടത്തത്തിൽ പോലും കിബറിന് ലക്ഷണം ഉണ്ടായത് മനസ്സിലായല്ലോ. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തൊട്ട് മുമ്പുള്ള ആയത്ത് വിശദീകരിച്ചല്ലോ. എന്ത് വലാത്തംഷിപ്പില്ലാതെ മറഹ എന്നുള്ളത്. കാറുവിന്റെ ഉദാഹരണമൊക്കെ അതിന് ബെസ്റ്റ് ഉദാഹരണമാണ്. കാരണം അതൊരു ദറത്താണെങ്കിലും കിബറുള്ള ആളെന്താണ് സ്വർഗത്തിൽ പോകില്ല എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. മനസ്സിലാണ്ടല്ലോ, മിസ്ഖാലു ദറത്തി മിൻ കിബിരിൻ എന്നുള്ളത് വന്നിട്ടുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്ത് ഒരാളുടെ സൗബ് വസ്ത്രം, അയാളുടെ ചെരുപ്പൊക്കെ നല്ലതായിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കിബറാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു ജമീലാണ്, അവൻ ജമീൽ ഇഷ്ടപ്പെടുന്നു. പിന്നെ കിബർ എന്താന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു ചരിത്രം ഖാറൂന്റെ ചരിത്രമാണ്. അത് വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഖാറൂന്റെ ചരിത്രം. ഖസ്സലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ. അവന് അഹങ്കാരത്തോടു കൂടി നടന്നു എന്നുള്ളത്, നല്ല സമ്പന്നനായിരുന്നു ഖാറൂൻ. അഹങ്കാരത്തോടു കൂടി നടന്ന ഖാറൂവിനെ ഭൂമിയിലേക്ക് പിളർത്തിയിട്ട് അല്ല ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു എന്നുള്ളതാണ്. ഭൂമി പിളർത്തി അതിലേക്ക് ആഴ്ത്തി കളഞ്ഞു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുമായി വന്നിട്ടുള്ള വേറെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകള് ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെടുത്ത് പരിശോധിക്കുക, അതിന്റെ തഫ്സീറുകള് നോക്കുക. അപ്പൊ അതാണ് വഖ്സിദ് ഫീ മഷീക്, നടത്തത്തില് മിതത്വം കാണിക്കുക. വഖ്ലുൽ മിൻ സൗതിക്, നിന്റെ ശബ്ദം താഴ്ത്തുകയും ചെയ്യണം. കാരണം എന്താ, ഏറ്റവും വെറുക്കപ്പെട്ട ഏറ്റവും വൃത്തികെട്ട സൗണ്ട് ഏതാണ്? അത് കഴുതയുടെ ശബ്ദമാണെന്നുള്ളതാണ്. അവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങള് സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം പോലും എത്രത്തോ അതിന്റെ പരിധി പോലും ഇസ്ലാം വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബാണ്, ജനങ്ങളോട് കാണിക്കേണ്ട അദബൂതിയിലുണ്ട്. സഅദി പറഞ്ഞത് അങ്ങനെയാണ്, വഖ്ലുൽ മിൻ സൗതിക എന്നുള്ളത് അദബൻ മഅന്നാസിബമായ അല്ലാ. അതായത് നമ്മൾ അള്ളാഹുവിനോട് അദബ് കാണിക്കണം. ശബ്ദം താഴ്ത്തുക എന്നുള്ളത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു അദബ് കൂടിയാണ്. ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം. അതേപോലെ തന്നെ ജനങ്ങളോട് കാണിക്കേണ്ട അദബാണ്. എന്നിട്ട് അൻകർ അൽ അസ്വാത്തിന് അദ്ദേഹം വിശദീകരിച്ചിട്ട് പറഞ്ഞല്ലോ, സൗത്തുൽ ഹമീർ എന്ന് പറഞ്ഞല്ലോ, ശബ്ദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനെ ഉപമിച്ചത് എന്തിനോടാണ്? കഴുതയുടെ ശബ്ദത്തോടാണ്. അദ്ദേഹം പറയാണ്, വലവ് കാനഫി റഫി സൗത്തിൽ ബലിയായി ഫായിദത്തും മസ്ലഹ. ഈ ശബ്ദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിൽ വല്ല ഗുണവും ഫായിദയും ഉണ്ടായിരുന്നെങ്കിൽ, അതിൽ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ, ലമ്മഖ്തസ വിദാലിക്കൽ ഹിമാർ, ഒരിക്കൽ എന്ത് ചെയ്യില്ല, ഉയർന്ന ശബ്ദത്തെ ഒരിക്കലും കഴുതയോട് ഉപമിക്കുമായിരുന്നില്ല, കഴുതയുടെ ശബ്ദത്തോട് ഉപമിക്കുമായിരുന്നില്ല. മനസ്സിലാണ്ടോ? അപ്പൊ ശബ്ദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഫായിദ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുമായിരുന്നില്ല, കഴുതയുടെ ശബ്ദത്തോട് ഒരിക്കലും ഉപമിക്കുമായിരുന്നില്ല. കാരണം എന്താ അല്ലതി ഖദ് ഉലിമത്ത് ഖിസ്സതുഹു വ ബലാദതുഹു, കാരണം കഴുതയുടെ ബലാദത്തും ഖിസ്സത്തും, അതായത് കഴുതയുടെ ആ ബുദ്ധിയില്ലായ്മ, ആ മണ്ടത്തരവും കഴുതയുടെ ആ കൊള്ളരുതായ്മ എന്താണ് അറിയപ്പെട്ട കാര്യമാണ്. ഒരാൾ കഴുതയെ പോലെയാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒന്നിനും കൊള്ളാത്തവനാണെന്ന്, ബുദ്ധിയില്ലാത്തവനാണെന്ന്. അപ്പൊ അത് അറിയപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ ഈ ശബ്ദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനെ ഖുർആൻ ഉപമിച്ചത് കഴുതയുടെ ശബ്ദത്തോടാണ്. അപ്പൊ അതിലൊരു എന്തെങ്കിലും ഒരു ഫായ്ദ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നന്മ, ഖൈർ, മസ്ലഹത്ത്, ഒരു ഗുണം, ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ വരുന്നില്ല, ഖുർആൻ അതിനോട് ഉപമിക്കുമായിരുന്നില്ല എന്നുള്ളത് ആര് വിശദീകരിക്കാണ്? സഅദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കാണ്. ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ലൗ കാന റഫ്ഉ സൗതി ഹുവ ഖൈറൻ മാ ജഅലഹു ലിൽ ഹമീർ. ഏതാണ്ട് ഇതേ പറഞ്ഞാലേ, ഇതിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ വരുന്നില്ല, കഴുതയുടെ ശബ്ദത്തോട് ഉപമിക്കുമായിരുന്നില്ല. ഇബ്നു നസീർ റഹ്മത്തുള്ളാഹി വേറെ കാര്യം കൂടി ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനോട് ഉപമിച്ചത് എന്ന് പറഞ്ഞിടത്ത് അദ്ദേഹം വിശദീകരിച്ചു, ഇലല്ലാഹി തആല, അത് അല്ലാഹുവിന് ദേഷ്യമുള്ളത് കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു, വഹാദ തഷ്ബീഹു ഫീ ഹാദൽ ബിൽ ഹമീരി, ഈ കഴുതയോട് ശബ്ദത്തോട് ഉപമിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇഖ്തലി, അതിനുള്ള കാരണം അതിൽ നിന്ന് മനസ്സിലാക്കാം, തഹരീമഹു വ ദമ്മഹു ഗായത ദമ്മി, ഇങ്ങനെ ശബ്ദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ദമ്മ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്, പാടില്ലാത്തതാണ് എന്നുള്ളതാണ് ഈ തഷ്ബീഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആര് പറയണേ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ചൂണ്ടിക്കാണിക്കാണ്. അപ്പൊ അത് നിഷിദ്ധമാണ്, അത് പാടില്ലാത്തതാണെന്നാണ് എന്റെ അർത്ഥം. ചില ആൾക്കാരുടെ സംസാരം കണ്ടിട്ടില്ലേ, ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെയാണ്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാല്, ശബ്ദം നിർത്തിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രശംസിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അപ്പോ വളരെയധികം ശബ്ദം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക. അദ്ദേഹം പറയണത് ഇബ്നു സൈമിന്റെ വാചകങ്ങൾ, വന്നാസു മിൻഹും മൻ യകൂനു ആലിയ സൗത്ത്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് വളരെ ഉയർന്ന ശബ്ദമുള്ള ആളുകൾ, അവർ സംസാരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതാ കാമ ഏത്തക്കലം വൈദാഹ കാനമാ ഏത്തക്കലം അല ജമാഅത്തിൻ ബാഇദീന, ഇവർ സംസാരിക്കുകയാണെങ്കിൽ വിദൂരത്തുള്ള ദൂരത്തുള്ള ഒരു സംഘത്തോട് സംസാരിക്കുന്നത് പോലെ ഒച്ചട്ടിട്ടാണ് ഇവർ സംസാരിക്കുക, തൊട്ടടുത്തുള്ള ആളോട് സംസാരിക്കരുത്. അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അവർ സംസാരം കേട്ടാത്ത ഒന്നും വലിയൊരു വളരെ വിദൂരത്തുള്ള ഒരു സംഘത്തോട് സംസാരിക്കാതെ തോന്നും. വമിനാസിമ നെക്കൂനു ബിൽ അക്ഷി, അതിന് നേരെ എതിരുള്ള ആളുകളുണ്ട്. യുക്കല്ലിമുക് റുബ്ബമാല തഫം ഇൻകു ഇല്ല കലിമ ബഅദൽ കലിമ, ചില ആളുകൾ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല, അവർ പറയുന്ന കലിമത്തുകൾ എന്താന്നുള്ളത് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന, ശരിക്കും മനസ്സിലാകാത്ത രൂപത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. കുല്ലു ഹാദ അലി സബി ജയ്യിദ്, ഇത് രണ്ടും എന്തല്ല, നല്ലതല്ല, ഇത് രണ്ടും ശരിയല്ല. അപ്പൊ ഉച്ചത്തിൽ സംസാരിക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നടത്തത്തിൽ നമ്മൾ പാലിക്കേണ്ട ആദാബുകൾ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ എന്താണ്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കാണിക്കേണ്ട മര്യാദകളാണ്, ഇതൊക്കെ സുന്നത്തുകളാണ്. വളരെ ഉച്ചത്തിൽ സംസാരിക്കരുത്, വളരെ പതുക്കെ സംസാരിക്കരുത്. ഇതൊക്കെ ആര് വിശദീകരിക്കാണ്? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ട് പറയണം. അപ്പൊ ആ രൂപത്തിൽ ഒരിക്കലും എന്താക്കരുത്, സംസാരിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ സംസാരത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദമായ, മോശപ്പെട്ട ശബ്ദമായ കഴുതയുടെ ശബ്ദത്തോട് ഉപയോഗിച്ചത്. അപ്പൊ അതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. മാത്രമല്ലാതെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ഹദീസിൽ വന്നിട്ടുള്ള എന്താ പറയുക, കഴുതയുടെ ശബ്ദം കേട്ടാലേ നിങ്ങൾ ഇസ്തിആദത്ത് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിആദത്ത് ചെല്ലേണ്ട കുറെ സന്ദർഭങ്ങളുണ്ടല്ലോ, ഇസ്തിആദത്ത് അത് ചോദിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണിത്, കഴുതയുടെ ശബ്ദം കേട്ടാൽ ഇസ്തിആദത്ത് ചോദിക്കണം അള്ളാഹുവിനോട്. അത് ഹദീസിൽ വന്നാണ്, മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം അല്ലേ. കോഴി കൂന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് അതിന്റെ ഫദൽ, അള്ളാഹുവിനോട് ഫദലിനെ ചോദിക്കണം, കാരണം അത് മലക്കിനെ കണ്ടിരിക്കും. എന്നാൽ വൈദാ സമയത്തും നഹീഖൽ ഹിമാർ, കഴുതയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെങ്കിലോ, ഫതഅബ്ദു ബില്ലാഹി മിനൽ ഷൈത്താൻ, ഷൈത്താനിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കണം, രക്ഷ ചോദിക്കണം. ഫഇന്നഹു റാ ഷൈത്താനൻ, കാരണം ആ കഴുത ഷൈത്താനെ കണ്ടിരിക്കും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. വേറെ ചില ഹദീസുകൾ വന്നിട്ടുള്ളത് നായ കുരക്കുന്നത് കേട്ടാൽ, അതേപോലെ തന്നെ കഴുതയുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം, ഇസ്തിആദത്ത് ചോദിക്കണം, കാരണം ഫഇന്നഹുന്ന യറൈന മാലാ തറവു, നിങ്ങൾ കാണാത്തത് ആ നായയും കഴുതയും കണ്ടിട്ടുണ്ട്. അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ കഴുതയുടെ ശബ്ദം കേട്ടാൽ തന്നെ അല്ലാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കണം, ഹദീസ് തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ, ഇന്ന അൻകർ അൽ അസ്വാത്തി ല സൗത്തുൽ ഹമീർ, ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വൃത്തി കെട്ടത് ഏതാണ്, അത് കഴുതയുടെ ശബ്ദമാണെന്നുള്ളത് അവർ. അപ്പൊ അതിലൊരു ഖൈറില്ല. അപ്പൊ ഖുർആനില് അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അത്രല്ല, നമ്മൾ ചില ആളുകളെ പറയാറുണ്ടല്ലോ, അവരുടെ കഴുതയെ പോലെയാണെന്ന് പറഞ്ഞാൽ എന്താ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളത് അതിന്റെ അർത്ഥം. ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയും, ഖുർആൻ തന്നെ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വേദഗ്രന്ഥങ്ങള് ലഹമിലു തൗറാത്ത കമഥൽ ഹിമാർ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉദാഹരണത്തെ കുറിച്ച്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ ഉദാഹരണത്തെ കുറിച്ച് മുമ്പുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ എന്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, മസലുല്ലദീന ഹമിലു തൗറാത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞത് എന്താ, കമഥലിൽ ഹിമാർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ ഒരു നന്മയല്ല, ഒരു ഖയറില്ല. അപ്പോ വളരെ ഉച്ചത്തിലല്ല, എന്നാൽ എന്താണ് സംസാരിക്കുന്നുള്ളത് മനസ്സിലാകാത്ത ശബ്ദത്തിലല്ല സംസാരിക്കേണ്ടത്. അപ്പൊ ഒരു വിദഗ്ധം അതിലെന്ത് കാണിക്കണം, ഒരു വിദഗ്ധം കാണിക്കണം, ശബ്ദം താഴ്ത്തിയിട്ട്. അത് പൊതുവെ അസിലതാണല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ദിക്കറിന്റെ സന്ദർഭത്തിലൊക്കെ ആണെങ്കിലും എന്താണ്, അതൊക്കെ വേറെ ആയത്തുകളും ഹദീസുകളൊക്കെ അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഉയർത്തേണ്ട സന്ദർഭങ്ങളുണ്ട്. അപ്പൊ യുദ്ധത്തിന്റെ സന്ദർഭം ചില സന്ദർഭങ്ങളുണ്ട്, അതേപോലെ തന്നെ വേറെ ചില സന്ദർഭങ്ങളിൽ. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയേണ്ടത്. അത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാത്തടത്ത് എന്താണ്, ഇപ്പൊ നമ്മൾ സദസ്സിൽ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമുക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എന്താണ് അമിതമായിട്ട് ശബ്ദം ഉയർത്തുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ്. അത് ഇത്ര സീരിയസ് ആക്കണമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞ എന്താ, വഗളുൽ മിൻ സൗതിക എന്നുള്ളത്. ചില ആൾക്കാർ ചോദിക്കും, അപ്പൊ ഇത്ര വലിയൊരു വിഷയം കുറച്ച് ശബ്ദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്നുള്ളത് ഹുജറാത്തിൽ വന്നിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള കൽപ്പന തന്നെയാണ് എന്ത്, വഗളുൽ മിൻ സൗതിക, നിന്നിലെ ശബ്ദം താഴ്ത്തണം എന്നുള്ളത് കൽപ്പനയാണ്, ഖുർആന്റെ കൽപ്പനയാണ്. മാത്രമല്ല പിന്നെ അൻകറൽ അസ്വാത്തില സൗത്തുൽ ഹാമിയർ, അങ്ങനെ ശബ്ദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനെ ഓമിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്, ഏറ്റവും വെറുക്കപ്പെട്ട ഏറ്റവും വൃത്തികെട്ട ശബ്ദമായ കഴുതയുടെ ശബ്ദത്തോടാണ് അത് ഓമിച്ചിട്ടുള്ളത്. ഒരു വൃത്തികെട്ട സൗണ്ടാണല്ലോ കഴുതയുടെ സൗണ്ട്. അതുകൊണ്ടാണ് ഹദീസിൽ വന്നത് എന്ത്, അത് ഷെയ്ത്താനെ കണ്ടിരിക്കുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് ഇസ്തിആദത്ത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് നടത്തുന്നത്. ഇനി നമുക്ക് അടുത്ത ആയത്താണ് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.